തന്റെ ജനത്തിന്റെ ഇടയിലെ ബിംബാരാധന കണ്ട് മനം മടുത്ത സഫന്യ പ്രവാചകൻ ദൈവത്തിൽ നിന്നും ലഭിച്ച അരുളപ്പാട് ജനത്തെ അറിയിക്കുന്നതാണ് സഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുവാൻ തുടങ്ങിയത്. ആ ദേശത്തെ ആരാധന നിമിത്തം ദൈവം ദേശത്തെ മുഴുവൻ സംഹരിക്കുവാൻ പോവുകയാണെന്ന് പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് നൽകി. 3 വിധത്തിലുള്ള ഈ ബിംബാരാധന ഈ ജനത്തിന്റെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. 4-ാം വാക്യത്തിൽ പറഞ്ഞ ബാൽ ആരാധന ആദ്യത്തെ ആരാധനയായി ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഓർക്കുമല്ലോ. പ്രവാചകൻ ബാൽ സേവയെ രൂക്ഷമായി വിമർശിക്കുന്നു. ബാലിന്റെ പ്രതിമയെയും ആകാശത്തിലെ അരൂപികളെയും അവർ സേവിച്ചു. ദൈവത്തെ നിഷേധിച്ച് അവർ മറ്റ് രൂപങ്ങളെ ഉപാസിച്ചു. അവർ ബാലിനെയും അതിൻ്റെ മ്ലേച്ഛ നടപടികളെയും അംഗീകരിച്ചു. ഇസ്രായേൽ കനാനിൽ പ്രവേശിച്ച കാലത്താണ് ബാൽ സേവയുമായി പരിചയപ്പെട്ടത്. ആഹാബിന്റെ ഭാര്യയായ ഇസബേൽ ബാൽ ആരാധനയ്ക്ക് പ്രാബല്യം വരുത്തി. അഥല്യ യഹൂദിയിലും ആ പാത അനുവർത്തിച്ചു. ഏലിയ പ്രവാചകൻ കർമ്മേലിന്റെ മുകളിൽ വെച്ച് ബാലിന്റെ പുരോഹിതന്മാരെ കൊന്നൊടുക്കുകയും ബാലിന്റെ ആരാധനയെ ശക്തിപൂർവം എതിർക്കുകയും ചെയ്തു. ബാൽ ആരാധനയിലെ ഏറ്റവും ഹീനമായ നടപടി അതിലെ ദുർമാർഗാചാരമാണ്. ഫലഭൂയിഷ്ഠിയുടെ ദേവനായിരുന്നു ബാൽ. ബാൽ ഗോപുരങ്ങളും സങ്കേതങ്ങളും എല്ലാം തന്നെ തികച്ചും വേശ്യാലയങ്ങളായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ആരാധനയും അസാന്മാർഗികതയും കൊടികുത്തിവാണു. ദേശത്തിന്റെ നാശത്തിന് കാരണം ഈ മഹാപാതകമായിരുന്നു. ധാർമ്മികമായ അധപതനം, സ്വതേ വിനാശം വരുത്തുന്നതാണല്ലോ ഇത്. ഈ യാഥാർത്ഥ്യം ചരിത്രം വ്യക്തമാക്കുന്നു. പ്രവാചകന്മാർ അതിശക്തമായി ഇതിനോടുള്ള പ്രതിഷേധം കാണിക്കുകയും ശിക്ഷാവിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. സഫന്യാ പ്രവാചകൻ 3 വിധം ആരാധനകളെ കുറിച്ച് പറയുന്നതിൽ 2-ാമത്തേത് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ 5-ാം വാക്യം വായിച്ചതാണല്ലോ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. പൂജാരികളുടെ പേരിനെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും മേൽപ്പുരകളിൽ ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും. ആ ദേശത്ത് പ്രാബല്യത്തിലിരുന്ന 2-ാമത്തെ വിധം ബിംബാരാധനയെക്കുറിച്ചാണ് സഫന്യാവ് പറയുന്നത്. വളരെ കാപഠ്യം നിറഞ്ഞതും അപകടകാരിയുമായ ഈ പറഞ്ഞ ആരാധന ആ ജനത്തെ നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവിടുത്തെ വീടുകളുടെ മുകൾ വശം നിരപ്പായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. സന്ധ്യാസമയം കുടുംബാംഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയിരുന്നത് ഈ പുരമുകളിലായിരുന്നു. സഫന്യാവ് പറയുന്നത് ഈ പുരമുകളിലെല്ലാം അവർ ആരാധന ആരംഭിച്ചു എന്നാണ്. അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ കളഞ്ഞിട്ട് അവർ കണ്ടതിനെയും കാണുന്നതിനെയും എല്ലാം ആരാധിച്ച, അത് കുടുംബങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥ. ചുരുക്കത്താൽ, ഓരോ ഭവനവും ഇതുപോലെയുള്ള ആരാധന ചെയ്തിരുന്ന ഓരോ ചെറിയ ക്ഷേത്രങ്ങളായി മാറി. ഈ ബിംബാരാധന എല്ലാ വീടുകളിലും അതിവേഗം പടർന്നു പിടിച്ചു. ദൈവം പറഞ്ഞു ഒരു രൂപത്തെയും ഉണ്ടാക്കരുതെന്ന്. എന്നാൽ ആ ദൈവത്തെ കളിപ്പിക്കുന്ന മാർഗം, ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്നവരെയും, അതായത് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ, സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിയെ ആരാധിക്കുന്ന നടപടി, ആ ജനം അത് അംഗീകരിച്ചിരുന്ന 2-ാമത്തെ വിധമായിരുന്നു. ആകാശത്തിലെ സൈന്യത്തെ ഈ പറഞ്ഞതിലേക്കും മോശവും അത്യാധുനികവും അതേസമയം കാപട്യം നിറഞ്ഞതുമായ ആരാധന ഇനിയും പറയുവാൻ പോകുന്നതാണ്. യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും സത്യം ചെയ്ത് നമസ്കരിക്കുന്നവരെയും. ഇവിടെ മൽക്കാം എന്നുപയോഗിച്ചിരിക്കുന്നത് മോലേക്ക് എന്ന ദേവനെ കുറിച്ചാണ്. അമോന്യരുടെ ഒരു ദേവനായിരുന്നു മോലേക്ക്. ഈ ദേവനെ ആരാധിച്ചിരുന്നപ്പോൾ അവ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ദേവന്റെ കൈകളിൽ പുരുതി കഴിച്ചിരുന്നു. ഈ ആരാധനയുടെ കാപട്യത്തിന്റെ കൂടുതൽ ഓർത്തോണെ സ്വന്തം കുഞ്ഞുങ്ങളെ പുരുതി കഴിച്ച് മോലേക്കിനെ ആരാധിക്കുമ്പോൾ പോലും ആ ജനം പറഞ്ഞിരുന്നത് തങ്ങൾ ജീവനുള്ള സത്യദൈവത്തെയാകുന്നു ആരാധിക്കുന്നത് എന്നായിരുന്നു. അവർ ദേവാലയത്തിൽ പോയിരുന്നു. തങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നും ദൈവത്തെ വ്യക്തിപരമായി അറിയാമെന്നും ഈ കൂട്ടർ പറഞ്ഞിരുന്നു. പക്ഷേ ഒരേ സമയത്ത് മോലേക്കിനെയും ജീവനുള്ള ദൈവത്തെയും അവർ ഭജിച്ചു പോന്നിരുന്നു. എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പണിയാകുന്നു ഇത്. സാത്താന് മനുഷ്യനെ സത്യദൈവത്തിൽ നിന്നും തെറ്റിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറയും, അതും ഇതും കൂടിയാകാമല്ലോ എന്ന്. ദൈവം അത് അംഗീകരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഇരുതോണിയിൽ കാൽ വെക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഒരു കാലത്തും യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നില്ല. ഇന്ന് അനേക സ്ഥലങ്ങളിലും കാണുന്ന കാപട്യം ഇതുതന്നെയാണെന്ന് തകർന്ന ഒരു ഹൃദയത്തോടെ ഞാൻ പറയട്ടെ. സത്യദൈവത്തെ ആരാധിക്കുകയാണ് എന്ന് പറഞ്ഞ് കൂടി വരുന്ന അനേകം ദേവാലയങ്ങൾ ഇന്ന് ഒരു പ്രകാരത്തിലും ദൈവം വസിക്കുന്ന ആലയമായി കാണുവാൻ കഴിയുകയില്ല. യഥാർത്ഥ ദേവാലയം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പണിതിട്ടുള്ളതാണ്, അതെ, ക്രിസ്തുവിനെ ആരാധിക്കുന്ന സ്ഥലം. ആദിമസഭ കൂടി വന്നത് അവനെ ആരാധിക്കുവാനും നമസ്കരിക്കുവാനും അവനെ കുറെ കൂടി അടുത്തറിയുവാനും കൂടിയാണ്. അവൻ്റെ ചുറ്റും കൂട്ടായ്മ ആചരിക്കുവാനായിരുന്നു അവർ കൂടി വന്നത്. അവർ ചെയ്തതെല്ലാം ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നത്തെ സ്ഥിതിയോ? ക്രിസ്തുവിൻ്റെ നാമം പോലും ഉച്ചരിക്കാത്ത ദേവാലയങ്ങൾ എനിക്കറിയാം. അഥവാ അവിടുത്തെ നാമം ഉച്ചരിച്ചാൽ തന്നെ അത് അവനെ വളരെ താഴ്ത്തുന്ന വിധത്തിലായിരിക്കും ഉപയോഗിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വം തള്ളിക്കളഞ്ഞുള്ള പോക്ക്, അവിടുന്ന് ദൈവമാണെന്ന് അവരാരും അംഗീകരിക്കുന്നില്ല, അവർ അവനെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. പിന്നെ അധരസേവ മാത്രം ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എന്താണ് പറഞ്ഞതെന്ന് ഒരു പിടിയുമില്ല. അവർ ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകളെ പ്രകീർത്തിച്ച് സംസാരിക്കും. എത്ര മഹാനായൊരു വ്യക്തിയായിരുന്നു അവനെന്ന് അവർക്ക് പറയുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പലരും അവനെ ഒരു സൂപ്പർ സ്റ്റാറായി കാണുന്നതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവ തിരുവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം തള്ളിക്കളയും. ഈ കാണുന്നതിലെല്ലാം ശത്രു വിജയിച്ചു. മനുഷ്യന്റെ ഈ വിഡ്ഢിത്തരം കണ്ട പിശാച് പൊട്ടിച്ചിരിക്കുകയാണ്. സത്യദൈവത്തെ തള്ളിക്കളഞ്ഞ് സൗകര്യപ്രദമായ ദൈവത്തെ ആരാധിക്കുന്നു. സഫന്യാവിന്റെ കാലത്ത് യഹൂദയിൽ ഉയർന്നു വന്നിരുന്ന കാപട്യം നിറഞ്ഞ ഈ ആരാധന ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ തോന്നിയവാസം എല്ലാം കാണിച്ചതിന് ശേഷവും ന്യായപ്രമാണത്തിൽ പറഞ്ഞിരുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും മനുഷ്യർ പോയിക്കൊണ്ടിരുന്നു. ഭയഭക്തി നടിച്ചവർ ശബത്തിൽ ദേവാലയത്തിൽ പോയിരുന്നു. ആ സമയത്തല്ലാതെ ഏതെങ്കിലും സമയത്ത് അവർ ദേവാലയത്തിൽ വന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും ശബത്തിൽ മുടങ്ങാതെ അവർ അവിടെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും അവർ യഥാർത്ഥത്തിൽ ആരാധിച്ചിരുന്നത് മോലേക്കിനെയായിരുന്നു. മോലേക്ക് ഭൗതിക ഭാവത്തിന്റെ ദേവനായിരുന്നു. ആ ആരാധനയിലൂടെ മനുഷ്യന്റെ കാമവികാരങ്ങളെ ഉണർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ശരീരസുഖത്തിനു വേണ്ടി മനുഷ്യൻ മോലേക്കിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് മ്ലേച്ഛത കാട്ടിക്കൂട്ടി. മാംസത്തെ ആരാധിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ ആരാധനാ സ്ഥലങ്ങളിൽ അസാന്മാർഗിക പ്രവർത്തനങ്ങൾക്ക്, അനാശാസ്യ നടപടികൾക്ക് ലൈസൻസ് കൊടുത്തിരുന്നതിനാൽ വഷളത്വത്തിന്റെ കേളീരംഗങ്ങൾ ആയിരുന്നു അവിടെ. മതത്തിന്റെ മറവിൽ എന്തും ആകാമല്ലോ? ആകാം സുഹൃത്തെ, പക്ഷേ അത് അധികം നാൾ നീണ്ടുപോകില്ല എന്ന കാര്യം മറക്കരുത്. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചല്ലാതെ ഏതൊരാരാധനയും ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ വളരെ സങ്കുചിതമായി പോയോ? സത്യം പറഞ്ഞാൽ സങ്കുചിതമാകുമോ സുഹൃത്തെ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളെ പോലും തിരസ്കരിച്ചുകൊണ്ട് എങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും? ചിന്തിക്കൂ, ആരാധനയുടെ മറവിൽ എന്തെല്ലാം മ്ലേച്ഛതകളാണ് പല സ്ഥലത്തും അരങ്ങേറുന്നത്. അവർ ചെയ്യുന്നത് ദുർമാർഗാചാരമാണ്. ദൈവവചനത്തിന് വിപരീതമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, പഠിപ്പിക്കുന്നു. സഫന്യ പ്രവാചകന്റെ സമയത്തെ യഹൂദയുടെ സ്ഥിതി ഇതായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലത്തിലെ കാപട്യം നിറഞ്ഞ സ്ഥിതി ഇതാകുന്നു എന്ന് ഞാൻ ദുഃഖത്തോടെ പറയട്ടെ. വിശുദ്ധിയില്ലാതെ ആർക്കും വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. വെറുതെ മണ്ടൻ കളിക്കരുത്. ഇന്നത്തെ അനേകം ആരാധനാ സ്ഥലങ്ങളും വളർത്തുന്നതിന് പകരം തളർത്തുന്നതാണ്. സാമൂഹ്യമായി ഒന്ന് കൂടി വരുവാൻ, അതെ, ഒരു സായാഹ്ന ക്ലബ്ബ് മാത്രമല്ലേ ആരാധനാലയങ്ങൾ? ആരാധിക്കുന്ന താങ്കൾക്ക് എന്ത് ആത്മാർത്ഥതയാകുന്നു ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചാൽ അല്പം കഠിനമായി പോയോ? ഇത് വളരെ ചതിക്കുന്നതാണ്. സഫന്യാവിന്റെ ജനം ദൈവശിക്ഷ വാങ്ങിക്കെട്ടിയതിന് കാരണം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. അവർ ജീവനുള്ള സത്യദൈവത്തെയാകുന്നു ആരാധിക്കുന്നതെന്ന് അഭിനയിച്ചു. പക്ഷേ അവർ തങ്ങളെ തന്നെ മോലേക്കിനെ ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ മോലേക്കുകൾ ആരൊക്കെയാണ്? അതെ സഹോദര, താങ്കളുടെ സമ്പത്ത് ഒരു വിഗ്രഹമല്ലേ? സദാസമയവും അത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത മാത്രമല്ലേ? സഹോദരി, നിന്റെ സൗന്ദര്യ പ്രശ്നം, അതെ ആഡംബരം, ഒരു മോലേക് ദേവനല്ലേ? സുഹൃത്തെ, താങ്കളുടെ സ്ഥാനവും മാനവും ഒരു ദൈവമായി നിൽപ്പുണ്ടോ? നിന്റെ ലൈംഗികേച്ഛ നിന്റെ വിഗ്രഹമല്ലേ? നിന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ജോലി, ഇതൊക്കെയല്ലേ നീ ആരാധിക്കുന്ന ദേവന്മാർ? സദാസമയവും അത് മാത്രമല്ലേ ചിന്ത? പിന്നെ ഞായറാഴ്ച പള്ളിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നത് കാപഠ്യമല്ലേ? അഥവാ ആരാധനയ്ക്ക് പോയാലും നിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമല്ലേ താങ്കൾ അതിനെ കാണുന്നത്? ചിന്തിക്കൂ, ഉറക്കെ ചിന്തിക്കൂ. ശിക്ഷ തലയിൽ വന്നുവിടുന്നതിനു മുൻപേ രക്ഷപ്പെടൂ. ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കൂ. അവിടുന്ന് താങ്കളെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് മറന്നു പോകരുത്. 6 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയെ വിട്ടു പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയും. ജനം യഹോവയെ വിട്ട് പൂർണ്ണമായും പിന്മാറി. രണ്ടു വിധത്തിലുള്ള ആളുകളെ ഇവിടെ പറയുന്നു, പിന്മാറ്റക്കാരും ഇതുവരെ യഹോവയെ അന്വേഷിക്കാത്തവരും, അതായത് രക്ഷിക്കപ്പെടാത്തവരും. 7 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്ക, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്ക, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏയ് ഏയ് മിണ്ടരുത്, ശബ്ദമുണ്ടാക്കരുത്, ഒച്ചപ്പാടൊന്നും പാടില്ല. താങ്കൾ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ അത്രേ. ദൈവസന്നിധിയിലുള്ള ആദരവ് ഇന്ന് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരു തരം കളിയാണ് ഇന്ന് അനേകർക്കും. ഏതെല്ലാം തരത്തിലുള്ള സംസാരം വേണമെങ്കിലും ദൈവസന്നിധിയിൽ ആകാം എന്നതാണ് പലരുടെയും ഭാവം. ഇത് തെറ്റാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാകുന്നു. താങ്കളും ഞാനും അവിടുത്തെ സന്നിധിയിൽ വരുമ്പോൾ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറം തന്നെ താൻ ആരായിരിക്കുന്നു എന്ന കാരണത്താൽ അവന്റെ മുൻപിൽ നെടുമ്പാട് വീഴേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി നേതാവിനോട് കാണിക്കുന്ന ആദരവ് പോലും പലപ്പോഴും സർവശക്തനായ ദൈവത്തോട് നാം കാണിക്കാറില്ല. ഉണ്ടോ? അവിടുന്ന് വലിയവനായ ദൈവമാകുന്നു. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്, നാമോ വെറും പൊടി, കൃമി. അവിടുത്തെ സന്നിധിയിൽ ആളാകുവാൻ നാം എന്തുള്ളൂ സുഹൃത്തെ? ഇവിടെ പറയുന്ന യഹോവയായ കർത്താവിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കാം. എന്തുകൊണ്ട്? കാരണം യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ഈ പുസ്തകത്തിൽ യഹോവയുടെ ദിവസം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാഗമാകുന്നു ഇത്. ഇവിടെ യഹോവയുടെ ദിവസം എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ പ്രധാനമായും അർത്ഥമാക്കുന്നത് ന്യായവിധി അതിന്റെ സമയമാകുന്നു. ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ പറഞ്ഞത് മഹോപദ്രവകാലമാകുന്നു. അവിടെയാണ് യഹോവയുടെ ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് നിങ്ങളും ഞാനും ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ദിവസത്തിലാണ്, അതായത് കൃപായുഗത്തിൽ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഭൂമിയിൽ നിന്നും നീക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ യഹോവയുടെ ദിവസം ആരംഭിക്കും. അപ്പോൾ ദൈവം ന്യായവിധിയും ഇവിടേക്ക് അയക്കും. ആ ദിവസത്തിന് മുൻപ് യഹോവയുടെ ദിവസത്തോട് സമമായ സമയം ഉണ്ടായിട്ടുണ്ട്. ഓരോ സാമ്രാജ്യങ്ങൾ വന്ന് ഇസ്രായേലിനെ ആകെ നശിപ്പിച്ചത് ചരിത്രത്തിലൂടെ നാം കാണുന്നു. പാലും തേനും ഒഴുകിയിരുന്ന മനോഹരമായ ആ പ്രദേശം ആകെ നശിപ്പിച്ചു. ബാബിലോന്യരും മേദ്യ പാർശ്യരും റോമാക്കാരുമെല്ലാം ആ ദേശം നശിപ്പിച്ചു. ആ ന്യായവിധി ആ ജനങ്ങൾക്ക് യഹോവയുടെ ദിവസമായിരുന്നു. പക്ഷെ ആ ശിക്ഷ മാത്രം കൊണ്ടായില്ല. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം എന്ന് അതിനെ പറയുവാൻ സാധ്യമല്ല. സഫന്യാവ് ഭാവിയിലെ ഒരു സമയത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അതെ, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനോട് ബന്ധിച്ച് നടക്കുവാനുള്ള സംഭവങ്ങൾ. ഒരുവിധം തുളച്ചു കയറുന്ന കൊള്ളിവാക്കുകളാണ് പ്രവാചകൻ തുടർന്ന് പറയുന്നത്. യഹോവ ഒരു യാഗസദ്യ ഒരുക്കി താൻ ക്ഷണിച്ചവരെ വിശുദ്ധീകരിച്ചുമിരിക്കുന്നു എന്ന്. ഈ ക്ഷണിച്ചവരെയാണ് യാഗം കഴിക്കുവാൻ പോകുന്നത്. യാഗം എന്താണെന്നറിയണ്ടേ? ആ ദേശത്തിന്മേൽ വരുന്ന ന്യായവിധി. ഇനിയും 8 വാക്യം നോക്കിക്കാട്ട്, 1 അധ്യായത്തിന്റെ 8 വാക്യം. എന്നാൽ യഹോവയുടെ യാഗസദ്യയുള്ള ദിവസത്തിൽ ഞാൻ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും അന്യദേശവസ്ത്രം ധരിച്ചിരിക്കുന്ന ഏവരെയും സന്ദർശിക്കും. ഇവിടുത്തെ ചിന്ത ഭരണാധിപന്മാരും നേതാക്കന്മാരും ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു എന്നാണ്. സിദക്കിയാവ് ഭരിച്ചിരുന്ന കാലത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ് നമുക്ക് മനസ്സിലാകും. രാജാക്കന്മാരിൽ ഒടുവിലത്തെ ആളായിരുന്നു സിദക്കിയാവ്. തന്റെ കണ്ണിന് മുൻപിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അവൻ കണ്ടു. എന്നിട്ട് അവന്റെ കണ്ണുകൾ ചുഴുന്നെടുത്ത് അവനെ കൊന്നു. 2 രാജാക്കന്മാർ 24-25 അധ്യായങ്ങൾ നാം വായിക്കുന്നു. തീർച്ചയായും അന്ന് നടന്നത് വളരെ ക്രൂരമായ ഒരു ന്യായവിധിയായിരുന്നു. പക്ഷേ അവർക്ക് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നോർക്കണം. ഈ ജനങ്ങൾക്ക് യഹോവയുടെ ദിവസം പോലെ ആയിരുന്നു അത്. ജീവനുള്ള ദൈവത്തെ ത്യജിക്കുന്നവർക്കുള്ള ശിക്ഷാവിധി എത്ര ഭയങ്കരമാകുന്നു. പലപ്പോഴും നാം ഇതിന്റെ ഗൗരവം ഓർക്കാറില്ല. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ മാത്രമേ നമുക്ക് ആരാധിക്കുവാൻ കഴിയൂ. അതിൽ മായം ചേർക്കുവാൻ ശ്രമിക്കരുത്. അങ്ങനെ കൂട്ടിക്കലർത്തിയാൽ കഠിനമായ ശിക്ഷ ലഭിക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ദൈവം നമ്മെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അവിടെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം.